മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.
മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റുകളിലെ പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇത് ദേശീയ പോഡ്കാസ്റ്റുമായി ഡൽഹിയിൽ നിന്ന് ജോമി തോമസ്. ഇന്ത്യയോട് പൊരുതാൻ പേരുമാറ്റം. ഇന്ത്യക്കാർ ബംഗളൂരുവിൽ സമ്മേളിച്ചപ്പോൾ BJP ഡൽഹിയിൽ ദേശീയ ജനാധിപത്യ സഖ്യയോഗം ചേർന്നു. ഇന്ത്യ മുംബൈയിലെത്തിയപ്പോൾ കേന്ദ്രം പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാക്കുക എന്ന പല കാലങ്ങളിലായി പലതവണ ചർച്ച ചെയ്ത വിഷയവും എടുത്തിട്ടു. ഇന്ത്യ എന്ന പേരിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും ആദ്യം കുഴപ്പം പറഞ്ഞത്. പിന്നീട് പ്രതിപക്ഷ മുന്നണിയിലെ കൂട്ടുകെട്ട് കുഴപ്പം പിടിച്ചവരുടേത് എന്നായി. തങ്ങളെ എതിരിടാൻ കെൽപ്പുള്ളതാണ് ഇന്ത്യ എന്ന് സ്വന്തം നടപടികളിലൂടെ BJP നടത്തുന്ന ഏറ്റുപറച്ചിലുകളുടെ എണ്ണം കൂടുകയാണ്. രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നു വേണ്ട, ഭാരത് എന്ന് പറഞ്ഞാൽ മതിയെന്ന RSS തലവൻ മോഹൻ ഭാഗവത്തിന്റെ അഭിപ്രായം കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ആലങ്കാരികമായി പറയാം, പൊതു തിരഞ്ഞെടുപ്പിലെ ഏറ്റുമുട്ടൽ ഇന്ത്യയും ഭാരതവും തമ്മിലാണ്. ഇനി സഖ്യത്തിന്റെ പേര് ഭാരത് എന്നാക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചാൽ BJP എന്തു ചെയ്യുമോ എന്തോ. മുംബൈയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഏറ്റുമുട്ടൽ ഇന്ത്യയും മോദിയുടെ പ്രതിച്ഛായയും തമ്മിലാണ്. അഴിമതിക്കാരനല്ലെന്ന മോദിയുടെ പ്രതിച്ഛായ തകർക്കണമെന്നാണ് രാഹുലിന്റെ ആഹ്വാനം. മോദിയുടെ അദാനി സൗഹൃദം മാത്രമല്ല, 2019 ഉന്നയിച്ചിട്ട് ഫലം കാണാതെ പോയ റഫാൽ അഴിമതി ആരോപണവും രാഹുലിന്റെ പട്ടികയിലുണ്ട്. അജണ്ടയില്ലാത്തവരാണ് ഇന്ത്യ എന്ന് BJP ആരോപിക്കുമ്പോൾ മോദി ഭരണം അവസാനിപ്പിക്കുകയെന്നതാണ് അജണ്ടയെന്ന് ഇന്ത്യക്കാർ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊരു അജണ്ട മാത്രമേ ഇതുവരെ വ്യക്തമായിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ BJP പറയാം. മോദിയെ താടിയിറക്കിയ ശേഷം എന്ത് എന്നത് സങ്കീർണമായ സംഗതിയാണ്. ഇന്ദിരാഗാന്ധിയെ താടിയിറക്കിയ ശേഷം എന്തെന്നതിൽ ജനതാ പരിവാരത്തിന് വ്യക്തതയില്ലായിരുന്നുവെന്ന് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷെ ജനതാകാലത്തേക്കാൾ ഇരട്ടിയിലധികം പാർട്ടികളുള്ള പ്രതിപക്ഷ മുന്നണി യാഥാർത്ഥ്യബോധത്തോടെ പെരുമാറുന്നുവെന്നതിന്റെ തെളിവാണ് ഒരുമിച്ച് നിൽക്കണം എന്ന തോന്നൽ. വൈകിയാണ് അതുണ്ടായതെങ്കിലും രാജ്യത്തെ 60% ജനങ്ങളും തങ്ങൾക്കൊപ്പമുണ്ട് എന്ന് രാഹുൽ പറയുന്നത് BJP 2019 ലഭിച്ച 37.7% വോട്ട് എന്ന കണക്കുവച്ചാണ്. പക്ഷേ BJP കിട്ടാതിരുന്ന വോട്ടെല്ലാം പ്രതിപക്ഷത്തിനുള്ളതാണ് എന്ന് കരുതുന്നത് ശരിയാവണമെന്നില്ല. മുംബൈയിൽ പാസാക്കിയ പ്രമേയത്തിലെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധ്യമാവുന്നിടത്തോളം ഒരുമിച്ച് മത്സരിക്കാം എന്ന പ്രയോഗം ആർക്കുമറിയാവുന്ന ദൗർബല്യങ്ങൾ തുറന്നു സമ്മതിക്കൽ കൂടിയാണ്. സംസ്ഥാനങ്ങളിലെ സീറ്റ് വിഭജനം ദേശീയ തലത്തിൽ തീരുമാനിക്കാമെന്ന് തോന്നാതിരുന്നതാണ് മറ്റൊരു നല്ല ലക്ഷണം. വലിയ കക്ഷിയായ ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറയാതെ പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാർ എന്ന കോൺഗ്രസിന്റെ പുതിയ സമീപനത്തിനും ആദ്യ നോട്ടത്തിൽ രാഷ്ട്രീയമായ ചന്തമുണ്ട്. കോൺഗ്രസ് അങ്ങനെ പറയുന്നത് തന്നെ വലിയ കാര്യമെന്ന് ചെറുകക്ഷികൾ പലരും കരുതും. എന്നാൽ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് വ്യക്തമാക്കുന്നത് കോൺഗ്രസിന്റെ മഹാമനസ്കതയൊന്നുമല്ല, വലുപ്പത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. കോൺഗ്രസ് വലിയ നേട്ടമുണ്ടാക്കിയാലേ ഇന്ത്യ ഭാരതം ഭരിക്കൂ എന്നുകൂടിയാണ്. ഇവിടെ ചില കണക്കുകളാവാം. ഏതാണ്ട് 440 സീറ്റിലെങ്കിലും ഇന്ത്യയായി സഹകരിച്ചു നിൽക്കാമെന്നാണ് മുംബൈയിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ കണക്ക്. കേരളവും പഞ്ചാബും ബംഗാളും ഒഴിവാക്കിയാണിത്. കേരളത്തിൽ UDF LDF വിജയങങ്ങൾ ഇന്ത്യയുടേത് തന്നെയാണ്. BJP ജയിക്കുന്നത് തടയാനുള്ള ധാരണ മതി. ആ ധാരണയ്ക്കുള്ളിൽ തന്നെ മറ്റു ധാരണകളും ഉണ്ടാവാം. ബംഗാൾ തന്റേത് മാത്രമെന്ന് മമതാ ബാനർജി കരുതുന്നു. മുന്നണിയായി ധാരണയുണ്ടാക്കിയാൽ CPM തന്റെ ചെലവിൽ തിരിച്ചുവരുമെന്നും. തൃണമൂലിന് 43.6%, CPMന് 6.3%, കോൺഗ്രസിന് 5.6% എന്നതാണ് 2019 വോട്ട് കണക്ക്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ നിസ്സഹകരണം കോൺഗ്രസിന്റെ തിരിച്ചുവരവ് ഒഴിവാക്കാനാണ്. ഇപ്പോൾ ഇന്ത്യയിലുള്ള കക്ഷികളുടേതായി ഏകദേശം 800 സ്ഥാനാർത്ഥികളാണ് 2019 മത്സരിച്ചത്. അതിൽ തന്നെ കോൺഗ്രസ് 421 സീറ്റിൽ, 69 സീറ്റിൽ മത്സരിച്ച CPM ആണ് രണ്ടാമത്. ജാർഖണ്ഡിലും തമിഴ്നാട്ടിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും ഇന്ത്യയിലെ കക്ഷികളുടേതായ മുന്നണികൾ നേരത്തെ തന്നെയുണ്ട്. അവരുടെ സൂത്രവാക്യങ്ങൾ ശക്തവുമാണ്. എന്നാൽ വിശാല താല്പര്യത്തെ കരുതി തങ്ങളെക്കൂടി പരിഗണിക്കണമെന്ന് മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ചില ചെറുകക്ഷികൾ പറഞ്ഞേക്കാം. അങ്ങനെ ഒരു ചെറുകക്ഷി പറയുകയും പാക്കലാം എന്ന് MK സ്റ്റാലിൻ മറുപടി നൽകുകയും ചെയ്തു കഴിഞ്ഞു. മഹാരാഷ്ട്രയിൽ ശിവസേനയിലും NCPയിലും ഉണ്ടായ പിളർപ്പുകളുടെ പേരിൽ അവരുടെ സീറ്റെണ്ണം കുറയ്ക്കണമെന്ന് പറയില്ല എന്നതുകൂടിയാവാം കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന വിട്ടുവീഴ്ച. 2019 കണക്കുവച്ച് മണിപ്പൂരിൽ കോൺഗ്രസിന് പുറമെ CPIക്ക് സ്വല്പം ശക്തിയുണ്ട്. ത്രിപുരയിൽ CPMനേക്കാൾ വോട്ട് കിട്ടിയിരുന്നു കോൺഗ്രസിന്. ഗോവയിൽ ആം ആദ്മികളുടെ സാന്നിധ്യവുമുണ്ട്. ജമ്മുകശ്മീരിൽ കോൺഗ്രസിന് പിന്നിൽ നാഷണൽ കോൺഫറൻസും PDPയും ഉണ്ട്. UPയിൽ സമാജ്വാദികൾക്ക് പിന്നിലാണ് കോൺഗ്രസ്. മേൽപ്പറഞ്ഞ പല ഗണങ്ങളിൽ ഉൾപ്പെടാത്ത സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അല്ലാതെ പ്രതിപക്ഷത്തെ മറ്റേതെങ്കിലും കക്ഷി കഴിഞ്ഞ തവണ 1% വോട്ട് പോലും നേടിയിട്ടില്ല. അപ്പോൾ ഇന്ത്യയിലെ സീറ്റ് ചർച്ച എന്നത് എല്ലാവരും മനസ്സുവച്ചാൽ സങ്കീർണമാക്കാതെ പൂർത്തിയാക്കാം. ഉടനെ നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള 5 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഇതര കക്ഷികളുടെ നാമമാത്ര സാന്നിധ്യമുണ്ട്. എന്നാൽ നിയമസഭയുടെ കാര്യത്തിൽ വിശാല വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് ഇതുവരെ താൽപര്യം പറഞ്ഞിട്ടില്ല. നിയമസഭകൾക്കൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പും എന്നതാണ് സ്ഥിതിയെങ്കിൽ അതനുസരിച്ചുള്ള ചർച്ചകളുണ്ടാവാം. പക്ഷേ ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ സാന്നിധ്യം എന്നതിന് പലയിടത്തും കോൺഗ്രസിന് ഇനിയും കൈമോശം വരാത്ത ഭൂമിയുണ്ടെന്നേ അർത്ഥമുള്ളൂ. അതിൽ പലതും സംഘടനാപരമായി തരിച്ചു നിലങ്ങളാണ്. 50 മേനി വിളയണമെങ്കിൽ അത്യധ്വാനം വേണം. അതിന് മുന്നണി ഐക്യം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. സ്വന്തം സംഘടനാ സംവിധാനം വേണം. എല്ലായിടത്തും അതുണ്ടെന്ന് കോൺഗ്രസിന് വാദമില്ല. ഫലത്തിൽ വലിപ്പം കോൺഗ്രസിനൊരു ബാധ്യതയാണ്. മത്സരിക്കുന്ന സീറ്റിന് ആനുപാതികമായി ജയം എന്ന വെല്ലുവിളിയാണ് ഏറ്റവും വലുത്. ശരിയാണ്, ഇതൊന്നും അറിയാതെയല്ല കോൺഗ്രസും രാഹുലും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ദേശീയം പോഡ്കാസ്റ്റിൽ അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി എത്തും വരെ നമസ്കാരം.
മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.